നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം.
എന്താണ് ഓട്ടിസം? അച്ഛനമ്മമാരുടെ വളർത്തുദോഷമോ ശ്രദ്ധക്കുറവോ കൊണ്ടാണോ കുട്ടികൾക്ക് ഓട്ടിസം ഉണ്ടാകുന്നത്? ഓട്ടിസമുള്ളവർ ഏതെങ്കിലും ഒരു മേഖലയിൽ അസാമാന്യ പ്രതിഭകളായിരിക്കുമോ? നല്ലൊരു ഭാഗം പേർക്കുമുള്ള സംശയങ്ങളാണ് ഇത്. ഇത്തരം സംശയങ്ങൾക്കുള്ള ഉത്തരം തേടുകയാണ് SBS മലയാളം. ഇവിടെ ബ്രിസ്ബനിൽ ചൈൽഡ് സൈക്യാട്രിസ്റ്റും ക്വീൻസ്ലാൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ചൈൽഡ് ആൻഡ് യൂത്ത് മെന്റൽ ഹെൽത്ത് സർവീസസിന്റെ മെഡിക്കൽ ഡയറക്ടറുമായ ഡോക്ടർ അരുൺ പിള്ളയാണ് അതേക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത്. SBS മലയാളത്തിൽ ഈ പോഡ്കാസ്റ്റുമായി ഞാൻ ദിജു ശിവദാസ്. ഓസ്ട്രേലിയൻ മലയാളികൾക്ക് പുതിയ അറിവുകളും വാർത്തകളും പകരുന്ന ഒട്ടേറെ പോഡ്കാസ്റ്റുകൾ ഇത്തരത്തിൽ ദേശീയ പൊതുമേഖലാ മാധ്യമമായ SBS മലയാളം തയ്യാറാക്കുന്നുണ്ട്. അവ കേൾക്കാനായി നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന ഏത് പ്ലാറ്റ്ഫോമിലും SBS മലയാളത്തെ പിന്തുടരാം, അല്ലെങ്കിൽ SBS മലയാളം വെബ്സൈറ്റ് സന്ദർശിക്കുക. ഓസ്ട്രേലിയയിൽ ഫെഡറൽ സർക്കാർ ഒരു പുതിയ ദേശീയ ഓട്ടിസം സ്ട്രാറ്റജി കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഓട്ടിസത്തെക്കുറിച്ച് നമ്മൾ വിശദമായി പരിശോധിക്കുന്നത്. മൂന്ന് ഭാഗങ്ങളായാണ് ഈ അഭിമുഖം നമ്മൾ നൽകുന്നത്. ആദ്യ ഭാഗത്തിൽ എന്താണ് ഓട്ടിസമെന്നും അത് എങ്ങനെ തിരിച്ചറിയാമെന്നുമാണ് ഡോക്ടർ അരുൺ പിള്ള വിശദീകരിക്കുന്നത്. നമസ്കാരം ഡോക്ടർ അരുൺ പിള്ള, സ്വാഗതം SBS മലയാളത്തിലേക്ക്.
താങ്ക് യു ഡിജു. ഇത് യുനോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇങ്ങനൊരു ടോപ്പിക്കിനെ പറ്റി സംസാരിക്കാൻ എന്നെ വിളിച്ചതിൽ വളരെ നന്ദി.
ഓസ്ട്രേലിയൻ സർക്കാർ ആദ്യമായി ഒരു ദേശീയ ഓട്ടിസം സ്ട്രാറ്റജി കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പം അറിയേണ്ട ഒരു വിഷയമാണ്, എന്തുകൊണ്ട് ഇത്തരമൊരു സ്ട്രാറ്റജി, എങ്ങനെയാണ് അത് പ്രയോജനപ്രദമാകാൻ പോകുന്നത് എന്ന കാര്യങ്ങളെല്ലാം നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. പക്ഷെ അതിനു മുമ്പ് തന്നെ, ഈ ഓട്ടിസം എന്നത് പലപ്പോഴും ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉള്ള ഒരു മേഖലയാണ്. പലപ്പോഴും പലരും അതിനെക്കുറിച്ച് പരിശോധിക്കാൻ പോലും മടിച്ചു നിൽക്കുന്ന ഒരു മേഖലയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു തെറ്റിദ്ധാരണ നീക്കിക്കൊണ്ട് നമുക്ക് തുടങ്ങാമെന്ന് തോന്നുന്നു. എന്താണ് ഓട്ടിസം?
വളരെ നല്ലൊരു ചോദ്യമാണ് ബിജു പറഞ്ഞതൊക്കെ. ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉള്ളതും ഒരുപാട് മിസ്അണ്ടർസ്റ്റുഡ് ചെയ്യപ്പെട്ട ഒരു കണ്ടീഷനാണ് ഓട്ടിസം എന്നുള്ളത്. പക്ഷെ സിമ്പിളായി പറയുകയാണെങ്കിൽ ഓട്ടിസം അഥവാ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ എന്ന് പറയുന്നത് ഒരു ന്യൂറോ ഡെവലപ്മെന്റൽ കണ്ടീഷനാണ്. അല്ലെങ്കിൽ ഒരു നമ്മുടെ തലച്ചോറിൻ്റെയും ശിശുമന നാഡിയുടെയും നെർവ്സിൻ്റെയും ഡെവലപ്മെന്റിൽ ഉണ്ടാകുന്ന ചെറിയ വ്യത്യാസങ്ങൾ കൊണ്ട് ഉള്ള ഒരു കണ്ടീഷനെയാണ് നമ്മൾ ഓട്ടിസം എന്ന് പറയുന്നത്. അപ്പം ഓട്ടിസം ഉള്ള കുട്ടികൾ അല്ലെങ്കിൽ ആൾക്കാർക്ക് നമ്മൾ സാധാരണയായി കാണുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു മൂന്നോ നാലോ ഡിഫറെൻറ്റ് മേഖലകളിൽ അവർക്ക് ബുദ്ധിമുട്ടുകൾ വരാം. ഒന്നെന്ന് പറയുന്നത് സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ, അതായത് അവരുടെ ചുറ്റുപാടുമുള്ള അവരുടെ ലോകം, അവരുടെ ചുറ്റുമുള്ള ജനങ്ങൾ, അവരോട് എങ്ങനെ ഇന്ററാക്ട് ചെയ്യുന്നു എന്നുള്ളത് സാധാരണ ഓട്ടിസം ഇല്ലാത്ത ഒരു ആളിനെ വെച്ച് നോക്കുമ്പോൾ വ്യത്യസ്തമായ രീതിയിലായിരിക്കും. അതുപോലെ തന്നെ അവർക്ക് റെസ്ട്രിക്റ്റഡ് റെപ്പിറ്റേറ്റീവ് ബിഹേവിയർ ആൻഡ് പാറ്റേൺസ് എന്ന് പറയും. അതായത് നമ്മളെല്ലാവരും നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ രാവിലെ എണീക്കുന്നു, രാവിലെ എണീറ്റ് ജോലിക്ക് പോകുന്നു. അപ്പം ഓരോ നമുക്ക് അവിടെ ഒരു ചേഞ്ച് സംഭവിക്കുന്നുണ്ട്. നമ്മുടെ എൻവയോൺമെന്റ്, നമ്മുടെ വീടിന്റെ എൻവയോൺമെന്റ് അല്ല നമ്മുടെ ജോലിയുടെ എൻവയോൺമെന്റ്, അല്ലെങ്കിൽ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വീടിൻ്റെതല്ല സ്കൂൾ എന്ന് പറയുന്നത്. അപ്പം ആ ചേഞ്ചസുമായി പൊരുത്തപ്പെടാൻ ബുദ്ധിമുട്ടുണ്ടാവുക. അപ്പം അതായത് അവർ സെയിംനെസ് ആഗ്രഹിക്കുന്നു, ചേഞ്ചിനെ വളരെയധികം അവർക്ക് ഒരു ബുദ്ധിമുട്ടാണ് അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ. അതുപോലെ തന്നെ റുട്ടീൻസ്, ഇപ്പം നമുക്ക് എല്ലാവർക്കും റുട്ടീൻ ഉണ്ട്, ആർക്കും റുട്ടീൻ ഇല്ല എന്നല്ല, പക്ഷേ ഓട്ടിസം ഉള്ള ആൾക്കാർക്ക് റുട്ടീൻ അവർ കുറെ കൂടെ റിജിഡായിട്ട് അല്ലെങ്കിൽ കുറെ കൂടെ ശക്തമായിട്ട് അത് ഫോളോ ചെയ്യാം. അപ്പോൾ പല രീതിയിൽ ചില ആൾക്കാർക്ക് ആ റുട്ടീൻ കുറച്ചൊക്കെ മാറ്റം വന്നാൽ കുഴപ്പമില്ല, ചിലർക്ക് ആ റുട്ടീനിൽ എന്ത് മാറ്റം വന്നാലും അവർക്ക് ഭയങ്കരമായി അത് ബുദ്ധിമുട്ടുണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ചിലർ ഓട്ടിസം ഉള്ള ആൾക്കാർക്ക് ഈ റെസ്ട്രിക്റ്റഡ് ഏരിയസ് ഓഫ് ഇൻട്രസ്റ്റ്, അതായത് ഇപ്പം എല്ലാ കുട്ടികൾക്കും ഒരു കളിപ്പാട്ട ഇഷ്ടമായിരിക്കും, പക്ഷെ ഓട്ടിസം ഉള്ള കുട്ടിക്ക് ചിലപ്പോൾ ആ കളിപ്പാട്ടത്തിൻ്റെ ഒരു ട്രക്കിൻ്റെ ടയറിനോടായിരിക്കും താല്പര്യം. അപ്പം ആ കുട്ടി ആ ടയർ വെച്ചായിരിക്കും എപ്പോഴും കളിക്കുന്നത്, ആ ട്രക്ക് ഉപയോഗിക്കത്തില്ലായിരിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഡൈനോസേഴ്സ് മാത്രമാവാം, അല്ലെങ്കിൽ ബാർബി ഡോൾസ് മാത്രമാവാം. പക്ഷെ നമ്മൾ അഗെയിൻ ഓർക്കേണ്ട രീജു, ഈ സാധാരണ ഡെവലപ്മെന്റ്, ടിപ്പിക്കൽ ഡെവലപ്മെന്റ് ഉള്ള കുട്ടികൾക്കും ചിലപ്പോൾ ഒരു 4 വയസ്സിൽ ഡൈനോസറിനോടൊരു താല്പര്യം കാണാം. അതൊന്നും ഓട്ടിസം അല്ല, ഇതൊരു ഒരു ഡൈനോസറിൽ മാത്രം മറ്റൊന്നിലും താല്പര്യമില്ലാതെ വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ട് ഒരു ഇൻട്രസ്റ്റ് അവർക്കുണ്ടാവാം. പിന്നീട് അവർക്കുണ്ടാകാൻ സാധ്യതയുള്ള ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് സെൻസറി സെൻസിറ്റിവിറ്റിയാണ് എന്ന് പറയുമ്പോൾ അത് ഹൈപ്പർ സെൻസിറ്റീവും ആവാം ഹൈപ്പോ സെൻസിറ്റീവും ആവാം. അതായത് ഇപ്പം സൗണ്ട് അവർക്ക് ഭയങ്കര സെൻസിറ്റീവ് ആവാം. അപ്പം ഒരു ക്ലാസ് റൂമിൽ ഇരിക്കുമ്പോൾ ക്ലാസിന്റെ സൗണ്ട് കാരണം ആ കുട്ടിക്ക് അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കാം. അതുപോലെ തന്നെ ചിലപ്പം അത് ലോയുമായിരിക്കും, അതായത് ഒച്ചതിൽ ചെയ്യേണ്ടി വരും, കാര്യങ്ങൾ ഒച്ചയ്ക്ക് വേണ്ടി വരും. അപ്പം അങ്ങനെയുള്ള സെൻസറി ഇഷ്യൂസും ഇവർക്കുണ്ടാവാം. അപ്പൊ അങ്ങനെയുള്ള ഒരു കോമ്പിനേഷനാണ് നമ്മൾ ഓട്ടിസം എന്ന് പറയുന്നത്.
ഓക്കെ, വളരെ വളരെ വിശദമായി തന്നെയാണ് ആ ഒരു കാര്യം പറഞ്ഞത്. പക്ഷേ ഡോക്ടർ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇത് പറഞ്ഞു കേൾക്കുമ്പോൾ നമ്മൾ ചുറ്റും കാണുന്ന പല കുട്ടികൾ നമുക്ക് പോലും പലപ്പോഴും ഇതിൽ പല കാര്യങ്ങളും ഉണ്ട് എന്ന് തോന്നാറുണ്ട്. അതായത് ചില ടോയ്സിനോട് മാത്രം പ്രത്യേക ഇഷ്ടം തോന്നുന്നത്, അല്ലെങ്കിൽ ചില സമയത്ത് മറ്റുള്ളവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ മടിച്ചു നിൽക്കുന്ന ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാർ ഒരുപാട് പേരുണ്ട്. അത്തരത്തിൽ ഒരുപാട് ശബ്ദം കേട്ട് കഴിഞ്ഞാൽ പ്രശ്നമായവർ, അല്ലെങ്കിൽ കൂടുതൽ ശബ്ദം വേണമെന്ന് എപ്പോഴും ഉച്ചത്തിൽ മാത്രം സംസാരിക്കുന്നവർ ഒരുപാട് പേരുണ്ടാകും. അപ്പൊ ഇത് മറ്റു പല സാഹചര്യങ്ങളിലും ഇത്തരം ഈ ഒരു ലക്ഷണങ്ങൾ കാണാൻ സാധ്യതയില്ലേ? അപ്പൊ എവിടെയാണ് അതും ഓട്ടിസവുമായുള്ള ഒരു അതിർവരമ്പെന്ന് പറയാവുന്നത്?
അതിനാണ് ഓട്ടിസം ഇപ്പൊ ഒരു സ്പെക്ട്രമായി മാറുന്നത്. നമ്മൾ ഓട്ടിസത്തിൽ നിന്നും ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ എന്ന് പറയാനുള്ള കാരണം തന്നെ ഇതൊരു സ്പെക്ട്രമാണ് അല്ലെ. ഡിജു പറഞ്ഞതൊക്കെ ചിലർക്ക് ഇതൊരു ചെറിയ ബുദ്ധിമുട്ടാകാം, ചിലർക്ക് ഇതുകൊണ്ട് സിഗ്നിഫിക്കന്റ് പ്രോബ്ലംസ് ഉണ്ടാകാം. പക്ഷേ ഈ പറഞ്ഞനക്ക് മറ്റു ചിലർക്ക് ഇതിന്റെ ചില ഭാഗങ്ങൾ ഉണ്ടാകാം. അതായത് അവർക്ക് സോഷ്യൽ മേഖലയിൽ എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. അതായത് ചില ആൾക്കാർ വളരെ എന്താണ് അവർ വളരെ ഈസിയാണ്, ഒരു ക്രൗഡിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് വളരെ പെട്ടെന്ന് എല്ലാവരുമായിട്ട് എൻഗേജ് ചെയ്യാം. ചിലര് ദിജു പറഞ്ഞനക്ക് ഇൻട്രോവേർട്ടാണ്, അവർ കുറച്ചുകൂടെ സമയമെടുക്കും, അവർക്ക് അവരുടെ പരിചയമുള്ളവരുമായിട്ട് മാത്രം അവരിടപഴകാം. അപ്പം അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടാകും. അത് ഓട്ടിസം തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് അവർക്ക് അതിൽ മാത്രം നിൽക്കുന്നു, അവർക്ക് ഈ മൂന്ന് ക്രൈറ്റീരിയയും ഒരുമിച്ച് വരുന്നില്ല എന്നുള്ളതാണ്. ഓട്ടിസത്തിന് ഈ സോഷ്യൽ ഇഷ്യൂസ് മാത്രമല്ല, അതിന്റെ കൂടെ തന്നെ ഈ റെസ്ട്രിക്റ്റഡ് റെപ്പറ്റേറ്റീവ് ബിഹേവിയർ പാറ്റേൺസ് വേണം, അതിന്റെ കൂടെ തന്നെ ചില സെൻസറി ഇഷ്യൂസും വരാം. അപ്പം ഇത് എല്ലാം കൂടെ ഒരുമിച്ച് വരുമ്പോഴാണ് ഇതിന് ഓട്ടിസം എന്ന് പറയുന്നത്. അതുകൂടാതെ ഇതെല്ലാം കൊണ്ടൊരു ഫങ്ഷണൽ ഇമ്പാക്റ്റും ഉണ്ടാക്കണം എന്ന് കരുതി ഓട്ടിസം ഉള്ള ആൾക്കാർ ഫങ്ഷൻ ചെയ്യുന്നില്ല എന്നല്ല, ഈ സോഷ്യൽ ഇഷ്യൂസ് കൊണ്ടൊരു ഫങ്ഷണൽ ഇമ്പാക്ട് ഉണ്ടാവണം, ഈ റെസ്ട്രിക്റ്റഡ് ബിഹേവിയേഴ്സ് കൊണ്ടൊരു ഫങ്ഷണൽ ഇമ്പാക്ട് ഉണ്ടാവണം. അപ്പം അങ്ങനെ വരുമ്പോഴാണ് ഓട്ടിസം എന്ന് നമ്മൾ പറയുന്നത്, അതൊരു അല്ലെങ്കിൽ ഒരു ഓട്ടിസം എന്ന ഡയഗ്നോസിസിലോട്ട് എത്തുന്നത്.
ഞാൻ ആ ഒരു ഡയഗ്നോസിസ് ഭാഗത്തേക്ക് പോകാം. അതിന് മുൻപ് അടിസ്ഥാനപരമായ ഒരു കാര്യമുള്ളത്, ജന്മന ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണോ, അല്ലെങ്കിൽ ജീവിതത്തിൽ ഏത് ഘട്ടത്തിൽ വേണമെങ്കിലും ഓട്ടിസം രൂപപ്പെടാൻ സാധ്യതയുണ്ടോ?
അതെ, ജന്മന ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഓട്ടിസം. അതുപോലെ തന്നെ ഇതിന്റെ ഒരു ഡെവലപ്മെന്റൽ ഡിസോർഡർ എന്ന് പറയുമ്പോൾ ഇതിൽ വളരെ കുറച്ച് മാറ്റങ്ങളേ ഉള്ളൂ. നമുക്കിപ്പോൾ ഇത് കണ്ടുപിടിക്കാനുള്ള സ്കാനുകൾ പോലും ഒരുപാട് വ്യത്യാസങ്ങളൊന്നും കാണുന്നില്ല. അപ്പൊ ഇതൊരു വളരെ ചെറിയ മാറ്റം കൊണ്ട് തന്നെ ഒരു ഓട്ടിസം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇത് ജന്മന ഉള്ളൊരു കണ്ടീഷനാണ്. പക്ഷെ ഇതിൽ വ്യത്യാസം എന്ന് പറയുന്നത് ചില കുട്ടികൾക്ക് വളരെ ഏർലി ആയിട്ട്, അതായത് ഒരു രണ്ടോ മൂന്നോ വയസ്സാകുമ്പോൾ തന്നെ ചില സംശയങ്ങൾ തോന്നുകയും ഒരു ഡയഗ്നോസിസിൽ എത്തുകയും ചെയ്യാം. നേരെ മറിച്ച് ചില ആൾക്കാർക്ക് അത് ഒരു അഡൽട്ട് ലൈഫിൽ അല്ലെങ്കിൽ വളരെ ലേറ്റർ ആയിരിക്കാം അവരുടെ ഒരു ഡയഗ്നോസിസ് വരുന്നത്. അപ്പോൾ ഇതിന്റെ ഡയഗ്നോസിസ് പല സ്റ്റേജിൽ വരാം, പക്ഷേ ഓട്ടിസം എന്നുള്ള കണ്ടീഷൻ ജന്മന ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ്.
ഓക്കെ, ഇതിപ്പം ഓട്ടിസം എന്ന് കേൾക്കുമ്പോൾ പലപ്പോഴും പല സമൂഹങ്ങളിലും ഇതൊരു വൈകല്യമായി കണക്കാക്കാറുണ്ട്, മറ്റു ചിലർക്ക് ഇതൊരു രോഗമായി കണക്കാക്കുന്ന സമൂഹങ്ങളുണ്ട്. എന്താണ് ഓട്ടിസത്തിനെ ഏത് രീതിയിലാണ് വിലയിരുത്തുന്നത്? മെഡിക്കൽ സമൂഹം ഇപ്പോൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്?
നമ്മൾ ഇപ്പോൾ ആ ഒരു വൈകല്യം അല്ലെങ്കിൽ ഇതൊരു രോഗം അതിൽ നിന്ന് മാറിയിട്ട് ഓട്ടിസം ഉള്ള ഒരാള്, അതായത് ഒരു ഡൈവേഴ്സിറ്റി എന്നൊരു കോൺസെപ്റ്റിലാണ് ഇത് കാണുന്നത്. അതായത് നമ്മളെല്ലാവരും നമുക്ക് ചുറ്റുമുള്ളത് മനസ്സിലാക്കുന്നു, നമ്മുടെ ബ്രെയിൻ അത് പ്രോസസ്സ് ചെയ്യുന്നു, അങ്ങനെയാണ് നമ്മളത് മനസ്സിലാക്കുന്നത്. ഓട്ടിസം ഉള്ള ഒരാൾക്ക് ആ ബ്രെയിൻ പ്രോസസ്സ് ചെയ്യുന്നത് വ്യത്യസ്തമായൊരു രീതിയിലാണ്. അപ്പം അതിനെ വൈകല്യം എന്ന് കാണാതെ അതിനൊരു വ്യത്യാസം, അതായത് ഡൈവേഴ്സിറ്റി, അതായത് നമ്മൾ അതിനെ ന്യൂറോ ഡൈവേഴ്സിറ്റി എന്ന് വിളിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ഇതിനെ സ്പെക്ട്രം എന്നോട് പോകുന്നത്. അപ്പൊ ഓട്ടിസം എന്നതിനെ നമ്മൾ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ എന്ന് വിളിക്കാൻ തന്നെ കാരണം എന്ന് പറയുന്നത് ഈ ഒരു ഡൈവേഴ്സിറ്റി കൊണ്ടുവരാനാണ്. കാരണം പണ്ട് ഓട്ടിസം എന്ന് പറയുമ്പോൾ ഡിജു പറഞ്ഞനക്ക് ഒരു വൈകല്യമുള്ള കുട്ടിയുടെ അല്ലെങ്കിൽ വൈകല്യമുള്ള ഒരാളുടെ പേരാണ് ഒരു രൂപമാണ് മനസ്സിൽ വരുന്നത്. നേരെ മറിച്ച് ഓട്ടിസം ഉള്ള ഒരുപാട് പേര് വളരെ എല്ലാ മേഖലകളിലും പ്രവർത്തിക്കുന്നുണ്ട്. ഡോക്ടേഴ്സ് ആയിട്ടുണ്ട് അവര്, ഹീനോ കലാകാരന്മാരായിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് എല്ലാ മേഖലയിലും കഴിവ് തെളിയിച്ചിട്ടുള്ള ഓട്ടിസം ഉള്ള ആൾക്കാരുണ്ട്. ഓട്ടിസം കൊണ്ട് അതും കഴിയും, എന്നാൽ ഓട്ടിസം കൊണ്ട് വളരെയധികം സഹായം വേണ്ടതും സപ്പോർട്ട് സിസ്റ്റംസ് വേണ്ടതുമായിട്ടുള്ള ആൾക്കാരുമുണ്ട്. അതുകൊണ്ടാണ് അതിനൊരു സ്പെക്ട്രമായിട്ട് വരികയും ഇവരുടെ ബ്രെയിൻ അവരുടെ ലോകത്തെ മനസ്സിലാക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയിലാണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു നമ്മുടെ ഒരു 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 എന്താ പറയുക, ഓട്ടിസം ആസ് എൻ ഐഡന്റിറ്റി റാദർ ദാൻ ആസ് എ ഡൈവേഴ്സിറ്റി റാദർ ദാൻ ആസ് എ ഡിസബിലിറ്റി.
ഓട്ടിസം ഒരു സ്വത്വം തന്നെയായി മാറുന്നു എന്നുള്ളതാണ്, ആ രീതിയിൽ കണക്കാക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായും ഡോക്ടർ ഇപ്പൊ പറഞ്ഞല്ലോ, ഓട്ടിസം ഉള്ള പലരും തന്നെ വളരെ മികച്ച വ്യത്യസ്ത പ്രൊഫഷനുകളിൽ മികച്ച നിലയിൽ എത്തിയിരിക്കുന്നു, എന്നാൽ മറ്റു പലർക്കും വളരെയധികം സഹായങ്ങൾ വേണ്ടി വരുന്നു എന്നുള്ളത്. പക്ഷെ ഇപ്പോൾ ഇപ്പോഴത്തെ രീതിയിൽ ഓട്ടിസത്തെ മൂന്ന് ലെവലുകളിലായിട്ടാണ് അവർ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറിനെ കണക്കാക്കുന്നതെന്നാണ് ഞാൻ വായിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്താണ് ആ ലെവലുകൾ, അല്ലെങ്കിൽ ഈ ഒരു ഡോക്ടർ പറഞ്ഞത് ഇതിൽ ഒരു വളരെ വൈഡ് വെറൈറ്റി ഉണ്ടല്ലോ, അതിനെങ്ങനെ മൂന്ന് ലെവലുകളിലേക്ക് കൊണ്ടുവരുന്നത് എങ്ങനെയാണ്?
അത് അഗൈൻ വളരെ നല്ലൊരു ചോദ്യമാണ്. ഈ ലെവലുകളെല്ലാം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മളൊരു ഒരു കോംപ്ലക്സ് കാര്യത്തിനെ മനസ്സിലാക്കാൻ വേണ്ടി ഉള്ള ഒരു ഒരു അറ്റംപ്റ്റ് ആണ്. അപ്പോ ഈ ലെവൽ വരുന്നത് ഇതിന്റെ ഫങ്ഷനിങ് അല്ലെങ്കിൽ എത്രത്തോളം സപ്പോർട്ട് വേണം എന്നതിനനുസരിച്ചാണ് ഈ ലെവലുകൾ വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ ലെവൽ വൺ എന്ന് പറയുമ്പോൾ ഓട്ടിസം ഉള്ള ഒരാൾക്ക് ലെവൽ വൺ ആണെങ്കിൽ ദേ റിക്വയർ സപ്പോർട്ട്. അപ്പോൾ അവര് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്നുണ്ടാകാം, പക്ഷെ അവർക്ക് ചിലപ്പോൾ സ്കൂളിൽ എന്തെങ്കിലും അഡീഷണൽ സപ്പോർട്ട് വേണം, അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ വർക്ക് പ്ലേസിൽ അവർക്ക് അഡീഷണൽ സപ്പോർട്സ് വേണ്ടി വരാം. അത് ആ സപ്പോർട്സ് വെച്ച് അവർ ഇൻഡിപെൻഡന്റ് ആയി ഫങ്ഷൻ ചെയ്യുന്നു. ഇപ്പൊ അവരുടെ കമ്മ്യൂണിക്കേഷൻ നോക്കുമ്പോൾ അവർ പൊതുവെ അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, അവർ സോഷ്യൽ കമ്മ്യൂണിക്കേഷൻസിന് വലിയ പ്രശ്നമില്ല, പക്ഷെ ന്യൂൺസ്ഡ് ആയിരിക്കും അവർ. ഈ പറഞ്ഞ കണക്ക് ചിലപ്പോൾ അവരെ കാണുമ്പോഴാണെന്ന് നേരത്തെ പറഞ്ഞ കണക്ക് ഒരു ഇൻട്രോവേർട്ട് ആയിരിക്കാം അവർക്ക്, അല്ലെന്നുണ്ടെങ്കിൽ അവര് പൊതുസ്ഥലങ്ങളിൽ അവർക്ക് ഹെഡ്ഫോൺസ് വെക്കേണ്ട ആവശ്യം കാണും, കാരണം അത് ഓവർവെൽമിംഗ് ആയി തോന്നും. അപ്പം ഇതേപോലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്, അവർക്ക് ചില സപ്പോർട്സ് വേണം, പക്ഷെ അവർ പൊതുവെ അവർക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കാൻ കഴിയുന്നു. നമ്മൾ ലെവൽ ടു എന്ന് പറയുമ്പോൾ ദേ നീഡ് സബ്സ്റ്റാൻഷ്യൽ സപ്പോർട്ട്. അതായത് അവരുടെ ജീവിതം എന്ന് പറയുന്നത്, അവരുടെ നിത്യ ജീവിതം എന്ന് പറയുന്നത് സെമി ഇൻഡിപെൻഡന്റ് ആണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ അവർക്ക് ചിലപ്പം പബ്ലിക് ട്രാൻസ്പോർട്ട് എടുക്കാനായിരിക്കും ബുദ്ധിമുട്ട്, അപ്പൊ അതിന് വേണ്ടി സപ്പോർട്ട് വേണം. അപ്പം അവർക്ക് യാത്രയ്ക്ക് വേണ്ടിയുള്ള സപ്പോർട്ട് ആയിരിക്കും അവർക്ക് വേണ്ടത്, അല്ലെങ്കിൽ അവർക്ക് ഷോപ്പിങ്ങിന് സപ്പോർട്ട് വേണ്ടി വരാം, അല്ലെങ്കിൽ അവരുടെ ഭക്ഷണം പ്രിപ്പയർ ചെയ്യുന്നതിൽ അവർക്ക് സപ്പോർട്ട് വേണ്ടി വരാം, അവർക്കത് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയണം എന്നില്ല. അവരുടെ കമ്മ്യൂണിക്കേഷൻസ് കുറെ കൂടെ ഇമ്പയർഡ് ആയിരിക്കാം, അപ്പം അവർക്ക് കുറെ കൂടെ അസിസ്റ്റൻസ് വേണ്ടി വരാം ഈ സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ മേഖലകളിൽ. അപ്പം അവർക്ക് സബ്സ്റ്റാൻഷ്യൽ സപ്പോർട്ട് വേണം. ലെവൽ ത്രീയിലോട്ട് വരുമ്പോൾ വെരി സബ്സ്റ്റാൻഷ്യൽ സപ്പോർട്ട്. വെരി സബ്സ്റ്റാൻഷ്യൽ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ അവർക്ക് ദൈനംദിന കാര്യങ്ങൾക്ക് സപ്പോർട്ട് വേണ്ടി വരാം. അപ്പം ഭക്ഷണം പാചകം ചെയ്യാൻ മാത്രമല്ല, ഭക്ഷണം കഴിക്കാൻ സപ്പോർട്ട് വേണ്ടി വരാം, അല്ലെന്നുണ്ടെങ്കിൽ ഡ്രസ്സിങ്ങിന് സപ്പോർട്ട് വേണ്ടി വരാം, അല്ലെങ്കിൽ നമ്മുടെ യുനോ ഡെയിലി ആക്ടിവിറ്റീസിന്, ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ് എന്ന് പറയുന്ന നമ്മുടെ കാര്യങ്ങൾക്ക് അവർക്ക് സപ്പോർട്ട് വേണ്ടി വരാം. അപ്പം അവരുടെ കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പയർഡ് ആയിരിക്കും. യുനോ അതിൽ ചിലര് വെറും വേർഡ്സ് മാത്രമായിരിക്കും പറയുന്നത്, അല്ലെങ്കിൽ ചിലർ മ്യൂട്ടായിരിക്കാം, അല്ലെങ്കിൽ ചിലർക്ക് പിക്ചേഴ്സ് ചൂണ്ടിക്കാട്ടിയായിരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അവരുടെ കമ്മ്യൂണിക്കേഷൻ വിൽ ബി വെരി ഇമ്പയർഡ്. അപ്പൊ ഇതിനെ പറഞ്ഞ കണക്ക് ഈ ഒരു സ്പെക്ട്രത്തെ നമ്മൾ മൂന്നായി ഡിവൈഡ് ചെയ്യുകയാണ്. പക്ഷെ ഇതെല്ലാം ഒരു ഒരു ആർട്ടിഫിഷ്യൽ അല്ലെങ്കിൽ ഒരു 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 അബ്സ്ട്രാക്ട് കോൺസെപ്റ്റ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതൊന്ന്. രണ്ടെന്ന് പറയുന്നത് ഓരോ ഇൻഡിവിജ്വലിന്റെ നീഡ്സ് ഡിഫറെന്റ് ആണ്. അപ്പം ലെവൽ ത്രീ ഓട്ടിസം ഉള്ള ഒരാ മൂന്ന് പേരുണ്ടെങ്കിൽ അവരുടെ മൂന്ന് പേരുടെയും സപ്പോർട്ട് നീഡ്സ് ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പം ലെവൽ ത്രീ ഓട്ടിസം ഉള്ള ഒരു കുട്ടിക്ക് ഇന്ന സപ്പോർട്ടുകൾ വേണം, അല്ലെങ്കിൽ എല്ലാ ലെവൽ ത്രീ ഉള്ളവരും ഇങ്ങനെ ആയിരിക്കണം എന്നില്ല, എല്ലാ ലെവൽ ടു ഉള്ളവരും ഇങ്ങനെ ആയിരിക്കണം എന്നില്ല. അപ്പം അത് ഇൻഡിവിജ്വലൈസ് ചെയ്യാൻ എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. രണ്ടെന്നുള്ളത് ഈ സപ്പോർട്ട് നീഡ്സ് ഡൈനമിക് ആണ്. ഞാൻ പറയാൻ കാരണം എന്ന് പറയുന്നത്, ഇപ്പൊ ഒരു 16 വയസ്സിൽ ഇന്ന സപ്പോർട്ട് വേണ്ടി വരാം, അതേ ആക്കി 24 വയസ്സിൽ വേറെ ചില സപ്പോർട്ട്സ് ആയിരിക്കും വേണ്ടി വരുന്നത്. അപ്പം അതിനനുസരിച്ച് സപ്പോർട്ട് സിസ്റ്റം ഫ്ലെക്സിബിളും മാറുകയും വേണം. അപ്പം ഞാനിത് പറയാൻ കാരണം, ഇത് ഞാൻ ഐ ഗെസ് ദ്വിജുവിന്റെ ചോദ്യത്തിന് ഒരു ഇച്ചിരി നീണ്ട ഉത്തരമാണ്, കാരണം ഇത് അത്ര പെട്ടെന്ന് ഇതിനെ ഒരു ലെവലുകളിലോട്ട് കമ്പാർട്ട്മെന്റലൈസ് ചെയ്യുന്നത് കൊണ്ട് ഗുണങ്ങളുണ്ട്, നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നു, പിന്നെ അങ്ങനെ ഒരു സപ്പോർട്ട് സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുന്നു. പക്ഷേ അതിന്റെ കുറെ ചലഞ്ചസും ഉണ്ട്, കാരണം ഇതൊരു ന്യൂവാൻസ്ഡ് ആയിട്ട് ഇൻഡിവിജ്വലൈസ് ചെയ്ത് ഡൈനാമിക് ആയിട്ട് ചെയ്യാൻ കഴിയും.
എന്താണ് ഓട്ടിസം എന്നും അതിന്റെ വിവിധ തലങ്ങൾ എന്തെന്നുമാണ് ബ്രിസ്ബനിൽ ചൈൽഡ് സൈക്യാട്രിസ്റ്റായ ഡോക്ടർ അരുൺ പിള്ള ഇതുവരെ വിശദീകരിച്ചത്. ഓട്ടിസത്തെക്കുറിച്ച് SBS മലയാളം തയ്യാറാക്കുന്ന അഭിമുഖ പരമ്പരയുടെ ആദ്യ ഭാഗമായിരുന്നു ഇത്. എങ്ങനെയാണ് ഓട്ടിസം പരിശോധിച്ച് സ്ഥിരീകരിക്കുന്നതെന്നും സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ ഓസ്ട്രേലിയയിൽ ഏതെല്ലാം തരത്തിലുള്ള സഹായം ലഭിക്കുമെന്നും അറിയാമോ? അത്തരം വിഷയങ്ങൾ അഭിമുഖത്തിന്റെ അടുത്ത രണ്ടു ഭാഗങ്ങളിൽ നമ്മൾ നൽകുന്നുണ്ട്. അത് കേൾക്കാനായി SBS മലയാളം ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ SBS ഓഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. അഭിമുഖത്തിന്റെ രണ്ടാം ഭാഗവുമായി ഉടൻ തിരിച്ചെത്താം. ഇത് ദിജു ശിവദാസ്.
ലൈക്ക്, ഷെയർ, കമന്റ്. SBS മലയാളം ഫേസ്ബുക്ക് പേജ്.